ഇവിടെ ഇതാ ദ്രൗപദിയുടെ മുടിക്കെട്ടിൽ കടന്നു പിടിച്ചതിൻ്റെ പേരിൽ എന്നെന്നും രോഷം ഉള്ളിലൊതുക്കിയിരുന്ന പാണ്ഡവ മധ്യമൻ ഭീമസേനനും 100 സഹോദരങ്ങളും കൊല്ലപ്പെടുകയാൽ ക്രുദ്ധനായിത്തീർന്ന ദുര്യോധന മഹാരാജനും തമ്മിൽ കൃഷ്ണദ്വൈപായനൻ്റെയും ഹലായുധൻ ബലരാമൻ്റെയും വിദുരൻ തുടങ്ങിയ മറ്റു പ്രമുഖരുടെയും കുരുകുലത്തിലെയും യദുകുലത്തിലെയും ദേവതകളുടെയും സാന്നിധ്യത്തിൽ ഭീകരഗതായുദ്ധം അരങ്ങേറുകയാണ്. സുവർണശില പോലെ തിളക്കമാർന്നതും ഉയർന്നതുമായ ഭീമന്റെ ഉരസ്സിലും ഐരാവതത്തിന്റെ തുമ്പിക്കൈക്കു സമാനങ്ങളായ ഭുജങ്ങൾ ചേരുന്ന ദുര്യോധനന്റെ ഇരു ചുമലുകളിലും മാറി മാറി ഇരുകരങ്ങളിലും ചേർത്തു പിടിച്ചിട്ടുള്ള ആയുധം കൊണ്ട് ഇരുവരും പരസ്പരം പ്രഹരിക്കവേ പ്രചണ്ഡ ഗദാഘാതത്തിൽ നിന്നുമുയരുന്ന ഭീകര ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഭയങ്കരമായ ഗദാപ്രഹരമേറ്റ് ശിഥിലമായ ശരീരത്തോടെ ഭൂമിയിൽ വീണുകിടക്കുന്ന ഭീമസേനനെ കണ്ട് അത്ഭുതചിത്തനായി ഭവിച്ച വ്യാസൻ ചുണ്ടത്ത് ചൂണ്ടുവിരൽ സ്ഥാപിച്ച് ഏകാഗ്രചിത്തനായും മുകളിലേക്ക് നോക്കുന്നവനായും സ്ഥിതി ചെയ്യുന്നതായി ഇവിടെ വർണ്ണിക്കുന്നു. യുധിഷ്ഠിരൻ ദൈന്യഭാവത്തോടെ നിലകൊള്ളുന്നു. വിദുരനാകട്ടെ കണ്ണു നിറഞ്ഞവനായി കാണപ്പെടുന്നു. അർജുനൻ ഗാന്ഡീവത്തിൽ കൈവയ്ക്കുന്നു. കൃഷ്ണനോ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. യുദ്ധം കണ്ടുനിന്ന ബലരാമൻ ശിഷ്യൻ ദുര്യോധനനോടുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്നവനായി കയ്യിലെ കലപ്പ ചുഴറ്റുകയും ചെയ്യുന്നു. വീര്യത്തിനിരിപ്പിടമായി ശോഭിക്കുന്ന ദുര്യോധന മഹാരാജൻ വിവിധ രത്നങ്ങൾ പതിച്ച കിരീടം ശിരസിൽ ധരിക്കുന്നവനും അഭിമാനം വിനയം രാജകീയ ശോഭാ സാഹസം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയവനുമായ കൗരവശ്രേഷ്ഠൻ ഇതാ ഭീമനെ സമീപിച്ച് പരിഹാസപൂർവം, ഭീമ, യുദ്ധത്തിൽ തളർന്നു വീണവനെ വീരൻ വധിക്കയില്ല, ആകയാൽ ഭവാൻ ഭയം വെടിഞ്ഞവനാകുക എന്നു പറയുന്നവനും പുഞ്ചിരി തൂകുന്നവനുമായി നിലകൊള്ളുന്നു. ദുര്യോധനനാൽ പരിഹസിക്കപ്പെടുന്നവനായി ഭീമസേനനെ കണ്ടിട്ട് സ്വന്തം തുടയിലടിച്ച് ഭഗവാൻ ജനാർദ്ദനൻ ഇതാ എന്തോ സൂചന നൽകുന്നു. കൃഷ്ണന്റെ സൂചനയിൽ ആശ്വാസം കൊണ്ടവനായ ഭീമൻ പുരികക്കൊടികൾ ചുരുക്കി കൈകൊണ്ടു നെറ്റിത്തടത്തിലെ വിയർപ്പ് വടിച്ചെറിഞ്ഞ് ഭയങ്കര മുഖഭാവങ്ങളോടെ ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള സ്വന്തം ഗദ കൈകളിലെടുക്കുന്നു. പുത്രനെ ദീനനായി കണ്ടിട്ട് സർവലോക സഞ്ചാരിയായ വായുദേവൻ പകർന്നു നൽകിയ ബലം ഉൾക്കൊണ്ട് ഭീമനിത കാളക്കൂറ്റനെ പോലെ നോക്കുന്നവനും സിംഹത്തെപ്പോലെ അലറുന്നവനുമായി വീണ്ടും ഭൂതലത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. വീണ്ടും ഗദായുദ്ധം തുടങ്ങിയിരിക്കുന്നു. കൈത്തലങ്ങൾ മണ്ണിൽ തിരുമ്മി ഭുജങ്ങൾ കുടഞ്ഞു ചാടി എഴുന്നേൽക്കുകയും അധിക ഗൗരവത്തോടെ ചുണ്ടുകൾ കടിക്കുകയും പരാക്രമവും കോപവും പ്രകടിപ്പിക്കുമാറ് കൂടുതൽ ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്യുന്ന ഭീമൻ ഇതാ ധർമ്മചിന്ത വെടിഞ്ഞവനാകുകയും കൃഷ്ണനാൽ നൽകപ്പെട്ട സൂചന ഉൾക്കൊണ്ട് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഗാന്ധാരിപുത്രന്റെ തുടയിൽ ഗദാപ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, മഹാരാജാവ് ഇതാ വീണു കഴിഞ്ഞിരിക്കുന്നു. ഗദാപ്രഹരമേറ്റ് രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി കുരുരാജൻ വീഴുന്നതു കണ്ടിട്ട് ഭഗവാൻ വേദവ്യാസൻ രംഗത്തുനിന്നും ഒഴിഞ്ഞു മാറുന്നു. കഴുത്തിലണിഞ്ഞിട്ടുള്ള പൂമാലയുടെ അഗ്രഭാഗം കൊണ്ട് ബലരാമൻ കാഴ്ച മറയ്ക്കുന്നവനായി കാണപ്പെടുന്നു. ശിഷ്യൻ ദുര്യോധനന്റെ പേരിൽ ഹലായുധൻ കോപിഷ്ഠനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയവരും വ്യാസനാൽ സൂചന നൽകപ്പെട്ടവരും സംഭ്രാന്തരുമായ പാണ്ഡവർ കൃഷ്ണന്റെ കൈകളെ അവലംബമായി സ്വീകരിച്ചു നിലകൊണ്ടിരുന്ന ഭീമനെ കൈകൾ കോർത്ത് സുരക്ഷിത വലയം തീർത്ത് യുദ്ധക്കളത്തിൽ നിന്നും കൊണ്ടുപോകുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു രംഗം വീക്ഷിക്കുന്ന ഹലായുധൻ യുദ്ധഭൂമിയിൽ നിന്നും ഭീമസേനൻ കടന്നുപോകുന്നത് കണ്ടിട്ട് അമർഷം ഉള്ളിലൊതുക്കുവാനാകാത്തവനായി ഇതാ ഇങ്ങോട്ടു തന്നെ കടന്നു വരുന്നു. ഇദ്ദേഹമാകട്ടെ ഇപ്പോൾ വിവിധ ഭാവങ്ങളോടെ ശിരസ്സു ചലിപ്പിക്കുന്നവനായും കോപം കൊണ്ടു കണ്ണുകൾ ചുവന്നവനായും വണ്ടുകുത്തിയിട്ടെന്ന പോലെ കാഴ്ചയെ മറച്ചിരുന്ന മാല അല്പം ഉയർത്തിപ്പിടിച്ചവനായും നീലവസ്ത്രാഗ്രം കൈകളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്നവനായും പ്രഭാവലയത്തോടുകൂടിയ ചന്ദ്രൻ ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നാൽ എന്ന പോലെയും ദുർലക്ഷണനായിട്ട് ഇതാ കടന്നു വരുന്നു. നമുക്ക് മഹാരാജാവിൻ്റെ സമീപത്തേക്ക് പോകാം എന്ന് ഇവരിതാ വീണ്ടും പറയുന്നു.